ലോകമെമ്പാടും ഈ സമയത്ത് ഗ്രേസ് കമ്മ്യൂണിറ്റി ടി വി എന്ന വെബ്സൈറ്റിലൂടെയും ജയ് ഹിന്ദ് ചാനൽ, കുട്ടനാട് കേബിൾ വിഷൻ, അങ്ങനെയുള്ള പല ടെലിവിഷൻ ചാനലുകളിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ കർത്താവിന്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വചനം വിട്ടുപോകല്ല, മൊത്തം കേട്ടോണം കേട്ടോ. എൻ്റെ അത് വലിയ ജീവനുണ്ട്, പെട്ടെന്ന് നമുക്ക് വരാം. പത്രോസ്ലിഹ എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ വാക്യത്തിലേക്ക് വന്നാട്ടെ. പത്രോസ്ലിഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. 1 പത്രോസ് ലേഖനം, പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം, 4-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 6-ാമത്തെ വാക്യമാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 6-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മസംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നെ അനുഗ്രഹിത വാക്യമാണ് അത്, ഒന്നൊന്ന് കേട്ടാട്ടെ. ഇവിടെ പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിൽ എഴുതുമ്പോൾ ഒരു വലിയ ആശയത്തെ ഇവിടെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇതിനായിട്ടല്ലോ, ഹല്ലേലൂയ, ഇതിനായിട്ടല്ലോ മനുഷ്യരോട് സുവിശേഷം അറിയിച്ചത്. എന്തിനായിട്ടാണ് മരിച്ച മനുഷ്യരോട് സുവിശേഷം അറിയിച്ചത്? ഹല്ലേലൂയ. നിങ്ങൾ 6-ാമത്തെ വാക്യം നോക്കിക്കേ. ഇതിനായിട്ടല്ലോ മരിച്ചവരോട്
സുവിശേഷം അറിയിച്ചത്.
എന്തിനായിട്ടാണ് മരിച്ചവരോടും കൂടെ പോയിട്ട് സുവിശേഷം അറിയിച്ചത്?
അവർ ജഡസംബന്ധമായി
മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും
ആത്മാവ് സംബന്ധമായി
ദൈവത്തിനൊത്തവണ്ണം
ജീവിക്കുകയും ചെയ്യേണ്ടതിന്
വേണ്ടിയാണ് അവരോട്, മരിച്ചവരോട് പോലും സുവിശേഷം അറിയിച്ചത്. സുവിശേഷം കേൾക്കുമ്പോൾ എന്താണ് യഥാർത്ഥ സുവിശേഷത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതിരിക്കരുത്. പത്രോസ്ലിഹ ഇവിടെ മരിച്ചവരോട് പോലും, ഹല്ലേലൂയ, സുവിശേഷം അറിയിച്ചതിന്റെ ഉദ്ദേശം എന്താന്ന് പറയുമ്പോഴാണ് ഈ വലിയ മർമ്മം വെളിപ്പെടുത്തിയത്. ആ മരിച്ചവരോട് പോലും സുവിശേഷം അറിയിച്ചത് എന്തിനാണ്? അതിന്റെ 2-ാം ഭാഗത്തിൽ അതുകൊണ്ട് ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മസംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ആ വാക്യത്തിന് അടിവരയിട്ട് നോക്കിക്കേ. ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. സുവിശേഷം അറിയിക്കുന്നതിലൂടെ ദൈവത്തിനൊത്തവണ്ണം, ദൈവത്തെ പോലെ ജീവിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്കാണ് സുവിശേഷം നമ്മെ എത്തിക്കുന്നത്. ആരായിരുന്നു ഈ മരിച്ചവർ? ഈ മരിച്ചവരോട് എങ്ങനെയായിരുന്നു സുവിശേഷം അറിയിച്ചത്? എപ്പോഴായിരുന്നു സുവിശേഷം അറിയിച്ചത്? അതെല്ലാം ഈ വാക്യത്തിനകത്തെ ചോദ്യങ്ങളാണ്. ഒരു അധ്യായം പുറകിലോട്ടൊന്ന് മറിച്ച് 3-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 3-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് എടുക്കാം. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട ഈ വാക്യം താഴേക്ക് വരുമ്പോൾ ഒരു വാക്യം നിങ്ങൾ എടുത്തു. 19-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 18 മുതൽ വായിച്ചാൽ കൂടുതൽ ആശയം വ്യക്തമാകും.
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു.
ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും
ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു.
അടുത്തത്,
ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്
നോഹയപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ കാലത്ത് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 8 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. നോഹയപ്പച്ചന്റെ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തില് പെട്ടകത്തിൽ കയറിയിരുന്ന 8 പേരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഇങ്ങനെ മരിച്ചുപോയ വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. അവൻ ആത്മാവിൽ ചെന്ന്, 19-ാമത്തെ വാക്യം,
ആത്മാവിൽ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്
പെട്ടകം ഒരുക്കുന്ന സമയം
ദൈവം ദീർഘക്ഷമയോടെ
കാത്തിരിക്കുമ്പോൾ
അനുസരിക്കാത്തവരായി
തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു.
ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ
വെള്ളത്തിൽ കൂടി
രക്ഷപ്രാപിച്ചു.
പെട്ടകത്തിലെ എട്ട് പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചുപോയി. പക്ഷേ ഇവിടെ ഒരു വലിയ വാക്യം എഴുതിയിരിക്കുകയാണ്. ആ വാക്യം ഇതാണ്, ആത്മാവിൽ ചെന്ന് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. പഴയ നിയമത്തിൽ മരിച്ചു പോകുന്ന ഓരോ വിശുദ്ധന്മാരും പോയിക്കൊണ്ടിരുന്നത്, വിശുദ്ധന്മാരും അശുദ്ധന്മാരും പോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെ യാഥാർത്ഥ്യ നരകത്തിലേക്കും യാഥാർത്ഥ്യ സ്വർഗത്തിലേക്കും അല്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മരിക്കുന്നവർ രണ്ട് സ്റ്റേജുകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഭക്തന്മാര് മരിക്കുമ്പോൾ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാ, എൻ്റെ നരയെ എൻ്റെ പ്രിയ മകനെ കാണാതെ പാതാളത്തിലേക്ക് വിടുകയാണോ. പഴയ നിയമത്തിൽ മരിച്ചവരെല്ലാം പുതിയ നിയമത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി യേശുവാണ് എന്ന പരിധിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് മരിച്ചവരെല്ലാം പോയത് എങ്ങോട്ടാണെന്നറിയോ, പാതാളത്തിലേക്കാണ്. ഈ പാതാളത്തെ ഈ അധമ പാതാളം എന്ന ആശയത്തിലല്ല ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തീപ്പൊയ്കയും പല്ലുകടിയും കരച്ചിലും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം എന്നുള്ളതിനേക്കുള്ള ഉപരിയായി ഹാഡീസ് എന്ന വാക്കിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹാഡീസ് എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന ആശയം കുട്ടിനരകം എന്നാണ്. ജയിലിലിടുന്നതിന് മുമ്പ് തടവിൽ പിടിക്കപ്പെട്ട വ്യക്തിയെ, കുറ്റാരോപിതനായ വ്യക്തിയെ സബ് ജയിലിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. കുറ്റാരോപിതനായ വ്യക്തി സബ് ജയിലിൽ സൂക്ഷിക്കപ്പെടുന്നു. എന്നാൽ കുറ്റം തെളിഞ്ഞു കഴിയുന്നതോടെ ആ വ്യക്തിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഈ സബ് ജയിലിലേക്കാണ് പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചവരെല്ലാവരും പോയത്. അതിനെ അക്ഷരാർത്ഥത്തിൽ പാതാളം എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ പാതാളത്തിലാണ് നമ്മുടെ കർത്താവായ യേശു പോയി സുവിശേഷം പ്രസംഗിച്ചത്. മറിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അറിയാലോ ആ സാഹചര്യം. മറിയയുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ടൈമിൽ നീ ഒരുക്കി വെച്ച സുഗന്ധ വന്ദനങ്ങളുമായി മറിയ കർത്താവിൻ്റെ ശരീരത്തെ കാണുവാൻ കല്ലറയിൽ വരുന്ന സമയത്ത് യേശു പ്രത്യക്ഷനായിട്ട് യേശു മറിയയോട് പറയുന്നൊരു പദമുണ്ട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. കല്ലറയിൽ ആളില്ല, കല്ലറയിൽ ആളെ കാണാഞ്ഞപ്പോഴാണല്ലോ മറിയ അന്വേഷണം ആരംഭിച്ചേ. അപ്പോഴാണ് തോട്ടത്തിൻ്റെ സമീപത്ത് ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ട് കണ്ടത്. തോട്ടക്കാരനായിരിക്കുമെന്ന് നിരൂപിച്ചിട്ട് മറിയ ആ മനുഷ്യനോട് പറഞ്ഞു, അവനെ എവിടെ വെച്ചു എന്ന് പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ സാഹചര്യം അറിയാവുന്നതാണ്, തോട്ടക്കാരനല്ലായിരുന്നു അത്, ഉയർത്തെഴുന്നേറ്റ യേശു ആയിരുന്നു അത്. പക്ഷേ യേശു ആ സമയത്ത് പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റു, പക്ഷെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ്, തൊട്ടടുത്ത വാക്യങ്ങളിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, മുറി അടച്ചിരിക്കുമ്പോൾ അടച്ചിട്ട മുറിക്കകത്ത് യേശു പ്രത്യക്ഷനായി തോമസിനോട് പറയുന്നുണ്ട്, എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കയ്യൊന്നിട്ടേ, നീ എൻ്റെ ആണിപ്പഴുതേറ്റ കരങ്ങൾ നീ ഒന്ന് കണ്ടേ, എന്നെ നീ ഒന്ന് തൊട്ടേ, തൊട്ട് തന്നെ അറിയാൻ പറയുന്നുണ്ട്. അപ്പം മറിയോട് പറയുന്നു, തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കെ പോയിട്ടില്ല. തോമസിനോട് പറയുന്നു, വിലാപ്പുറത്ത് ആ കൈ വേണേ ഇട്ടോ, അല്ലെങ്കിൽ എൻ്റെ ആണി എപ്പഴുതേറ്റ ആ കൈകൾ നീ കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇതിനിടയിൽ ഉള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തിൽ ഉള്ള ഒരു സമയത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മരിക്കുന്നവരെല്ലാവരും പാതാളത്തിൽ യേശുവിന്റെ മരണം കാത്ത് വിശ്രമിക്കുകയായിരുന്നു. ഈ പാതാളത്തിൽ വിശ്രമിച്ചവരെ പാതാളത്തിന്റെ അധിപതിയായിരുന്ന സാത്താൻ തടഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിച്ചവരുടെ ആത്മാക്കളുമായി യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. കരങ്ങൾ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ചവർ പോലും സുവിശേഷത്താലാണ് ദൈവത്തിന്റെ അടുക്കൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾക്ക് ആ ചിത്രം ഒരുപാട് ഇപ്പോൾ വിശദീകരിച്ചാൽ ഈ പറയുന്ന ആശയത്തിലേക്ക് എനിക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ മൂന്നാം അധ്യായത്തിൽ ഈ ഒരു സംഭവം പത്രോസ് ലീഗ വിശദീകരിക്കുവാൻ ആരംഭിച്ചിട്ടാണ് നാലാം അധ്യായത്തിൽ ഈ പ്രധാന ആശയത്തെ വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാം അധ്യായത്തിൽ നോഹയപ്പച്ചന്റെ കാലത്ത് പെട്ടക ഒരുക്കുന്ന കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ ഇരുന്നു, ദൈവം ദൈവത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സ്വീകരിക്കാത്തവർ, മരിച്ചവരെ, പാതാളത്തിലായിരുന്നവരെ ആത്മാവിൽ ചെന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ച് അവരുടെ ആത്മാക്കളെയും വിടുവിച്ചുകൊണ്ട് കയറി എന്നതിനാൽ അവൻ സ്വർഗത്തിന്റെ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. ശ്രദ്ധിച്ച് കേക്ക്, കയറി എന്നതിനാൽ കയറണമെങ്കിൽ ഇറങ്ങണ്ടേന്ന്, ഹലോ, താഴെ ഇറങ്ങിയോണ്ടല്ലേ മേളിലോട്ട് കയറിയെന്ന്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ. അവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന യേശുവിനെയാണ്. യേശു കയറി എന്ന് പറയണമെങ്കിൽ യേശു ഇറങ്ങിയിട്ടുണ്ടാകണമല്ലോ, ഇറങ്ങിയോണ്ടാണല്ലോ അവിടുന്ന് കയറേണ്ടി വന്നത്. ഇറങ്ങിയത് എങ്ങോട്ടാണ്? എഫ് എസ് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ പറയുന്നു, ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് കയറി എന്ന് പറയേണ്ടതിന് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയില്ലയോ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. കണ്ടോ, അപ്പൊ അവൻ അധമപാതാളത്തിൽ അല്ലെങ്കിൽ പാതാള പ്രതീക്ഷയിൽ തടവ് പുള്ളികളായിരുന്ന കുറ്റാരോപിതരായിരുന്നവരുടെ ആത്മാക്കളെ വിടുവിക്കുവാൻ വേണ്ടി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് അവൻ ഇറങ്ങി വിശ്വസിച്ചവരുടെ ആത്മാക്കളുമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഈ ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിൽക്കട്ടെ. എന്നിട്ട് നാലാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. നാലാം അധ്യായത്തിന്റെ വൈശവാക്യത്തിലേക്ക് നമുക്ക്
വരാനായിട്ടാണല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്.
എന്തിനാണ് മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്? മരിച്ചവർക്ക് ഇനി എന്നാ സുവിശേഷമാ കേൾക്കണ്ടേ? മരിച്ചവർ ഇനി സുവിശേഷം അറിഞ്ഞിട്ട് എന്നാ കാര്യം? ഇതിനായിട്ടാണ്. ഏതിനായിട്ടാണ്? വായിച്ചോ.
അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും.
അച്ഛാ, ഇച്ചിരിയുടെ ഒന്ന് അതൊന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ രണ്ട് ജനതതിയെയാണ് പത്രോസ് ലേഖനം നിർത്തി വിശദീകരിക്കുന്നത്. ഒന്ന് മൂന്നാം അധ്യായത്തിൽ തുടങ്ങിയതായത്, എനിക്ക് തോന്നുന്നു രണ്ടാം അധ്യായത്തിന് പന്ത്രണ്ടാം വാക്യത്തിൽ തുടങ്ങിയതായത്. ഇത് അഞ്ചാം അധ്യായം വരെയുണ്ട്. നിങ്ങൾക്കത് തുടർമാനമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ജീവിക്കുന്നവരും മരിച്ചവരും. ഈ ഒരു വേർതിരിച്ചുള്ള പഠനം പത്രോസ് ലേഖനയുടെ ലേഖനത്തിൽ തന്നെ 12 ഇടത്തുണ്ട്. അടിവരയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നത്തെ പഠിക്കാൻ വേണ്ടി ഞാൻ വിടുകയാണ്. ജീവിച്ചിരിക്കുന്നവർ, മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി സംഭവിച്ചതെന്ത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സംഭവിച്ചതെന്ത്? ഈ വിശദീകരണം നൽകുമ്പോഴാണ് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒരുപോലെ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാലാം അധ്യായത്തിൽ കൊണ്ട് വിശദീകരിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഒന്ന് ആ നാലാം അധ്യായത്തിന്റെ ആ വാക്യം ഒന്ന് എടുത്തു.
ഇതിനായിട്ടാണല്ലോ,
ആറാമത്തെ വാക്യം, ഇതിനായിട്ടാണല്ലോ
മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്.
അപ്പൊ ഒരു പ്രത്യേക പർട്ടിക്കുലർ കാര്യത്തിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണല്ലോ, ഫോർ ദിസ്, ഇതിനു വേണ്ടിയാണല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്.
അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും.
കണ്ടോ, ജഡസംബന്ധമായി മരിച്ചവരാരും ജഡസംബന്ധരല്ല. മരിച്ചവരെല്ലാം ആത്മസംബന്ധരായിരിക്കുന്നു മരണത്തിലൂടെ. പക്ഷേ ജഡസംബന്ധമായി അവർ മനുഷ്യരെ പോലെ
വിധിക്കപ്പെടുകയും
ആത്മാവ് സംബന്ധമായി
ദൈവത്തിനൊത്തവണ്ണം
ജീവിക്കുകയും ചെയ്യേണ്ടതിന് ഒത്തവണ്ണം തന്നെ. അപ്പൊ രണ്ട് കാര്യം ഇവിടെ ഈ മരിച്ചവർ ജീവിച്ചവർ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിവരിക്കുന്നു. ഒന്ന്, രണ്ട് പദം ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും. ജഡസംബന്ധം, ആത്മസംബന്ധം. കരമുയർത്തി എന്നോട് ചേർന്നെന്ന് പറയാമോ? ജഡസംബന്ധം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. നിങ്ങൾ ആദ്യോടന്തം ഇത് കേട്ടോണം. ഇതിനകത്തുള്ള ഒരു വലിയ ജീവൻ ഇപ്പൊ ഇതിനകത്ത് റിലീസാകാൻ പോവുക. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ജഡസംബന്ധം, ആത്മസംബന്ധം. ചേർന്ന് പറഞ്ഞേ, ജഡസംബന്ധം, ആത്മസംബന്ധം. ജഡത്തിലെ യേശു, ആത്മാവിലെ ക്രിസ്തു. ജഡത്തിൽ മരിച്ചവൻ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവൻ. ജഡത്തിൽ മരണം ആസ്വദിച്ചവൻ, ആത്മാവിൽ ഉയർത്തപ്പെട്ടവൻ. ഈ തരംതിരിച്ചുള്ള പഠനത്തിലാണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. ഞാൻ ഈ വാക്യം പലവട്ടം വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിനു വേണ്ടിയാണ് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും, മരിച്ചവരാണെങ്കിൽ കൂടെ ജഡസംബന്ധരായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും. അടുത്തത്, ആത്മസംബന്ധമായി
ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
ഈ വിധിയുടെ കാര്യം, വിധി എന്നുള്ള പദം അവിടെ കണ്ടോ, മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും. ആ വിധിയുടെ കാര്യം അഞ്ചാം വാക്യത്തിലുണ്ട്. അവിടെ എടുത്താൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അഞ്ചാം വാക്യം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനു അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോ ഇവിടെ ഒരു വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇച്ചിരിയുടെ മേളിൽ പോവാ. എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കരമുയർത്തി വീശി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഓൾറൈറ്റ്, കുറച്ചുകൂടെ മേളിൽ പോക്കേ. കാമാർത്തിയിലും
കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും
മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ
വിഗ്രഹ ആരാധനയിലും
നടന്ന്
ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി.
അങ്ങനെ ജീവിച്ചത് മതി എന്നിട്ട് പറയുകയാണ്. ഇവിടെ തൊട്ടേ അത് വായിച്ചാലേ അത് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ മേളത്തെ വാക്യം വായിച്ചത്. ഇന്ന് കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ഒന്നാം വാക്യത്തിൽ പറഞ്ഞു. നാം കർത്താവിൻ്റെ മനസ്സ് സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഡു ആണ്, ഇങ്ങനെ ചെയ്യുവീൻ എന്നുണ്ട്. പക്ഷെ അതിന് മുമ്പേ ഡൺ പറഞ്ഞു കഴിഞ്ഞു. എത്ര ഒന്നാം വാക്യത്തിൽ ഡൺ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങൾ അവന്റെ ഭാവം, ടേക്ക് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, റിസീവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ മനസ്സ് സ്വീകരിക്കുവീൻ. എന്നിട്ടാ പറയുന്നേ, കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവന് ഇനി കാമാർത്ഥിയിലും വിഗ്രഹാരാധനയിലും മദ്യപാനത്തിലും, വൈശ്യവാക്ക് മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന കാലം മതി, ഇനി അത് വേണ്ട. കാരണം നിങ്ങൾ കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവരാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ മൂലയെ ഇങ്ങനെ എടുത്തു വരികയാണ് ഉള്ളതിൽ എഴുതാൻ വേണ്ടി. കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവരാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവർ മാത്രമല്ല നിങ്ങൾ. ആദ്യം പറഞ്ഞ കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവരാണ്, പിന്നെ പറയുക കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവർ മാത്രമല്ല നിങ്ങൾ, ദൈവത്തെ പോലെ ജീവിപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. കരമടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം കൊടുത്തു. ആ ആ ആ നിക്കത്തില്ല ഇവിടെ.
ആത്മസംബന്ധമായി
ദൈവത്തിനൊത്തവണ്ണം നാലാം വാക്യം ഒന്നുകൂടെ ഒന്ന് എടുത്തു വന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കാര്യം വിശദീകരിക്കുകയാണ്. അതിതാണ്, നിങ്ങൾക്ക് ഇന്ന് കാമാർത്ഥിയിലും വിഗ്രഹാരാധനയിലും സോക്കോൾഡ് ആറു കാര്യം വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും ഇന്ന് ജീവിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റൂല? നിങ്ങൾക്ക് കർത്താവിന്റെ മനസ്സ് വന്നിരിക്കുന്നു, കർത്താവിന്റെ മനസ്സ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ. എന്നിട്ട് താഴെ വിശദീകരിക്കുന്നത്, അങ്ങനെ ജീവിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട്. ദൈവമക്കൾക്ക് ന്യായവിധിയില്ല, ദൈവമക്കൾക്ക് പ്രതിഫല വിഭജനമാണ് ഇനി നടക്കേണ്ടത്. ദൈവമക്കൾക്കല്ല ന്യായവിധി. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് സ്വതന്ത്രരായി കഴിഞ്ഞു. ശിക്ഷാവിധി, ന്യായവിധി, ഇതെല്ലാം വിശദീകരിച്ച് പഠിക്കേണ്ട ഭാഗമാണ്. ന്യായമായ വിധി ഇനി നിങ്ങൾക്കില്ല. ഇനി നിങ്ങൾ വെള്ളസിംഹാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നത് കറക്റ്റാണ്. അത് പ്രതിഫല വിഭജനത്തിന് വേണ്ടിയാണ്, പ്രതിഫലം വാങ്ങുവാനാണ്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്തതിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പുത്രന് വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ഒന്ന് പറഞ്ഞു, പുത്രന് വിശ്വസിക്കുന്നവന് ഇല്ല. ഇല്ല ഇല്ല ഇല്ല, നിങ്ങളത് പറയുന്നില്ല, ഉറക്കെ പറഞ്ഞിട്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന്, ഇല്ല ഇല്ല ഇല്ല, ചേർന്ന് എന്നോട് ചേർന്ന് പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് ഉറക്കെ പറ, പുത്രന് വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ വിധി യേശു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞോ, നമ്മുടെ വിധി യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആരാന്നറിയോ? ഈ ജീവിക്കുന്നവർ. നിങ്ങളതല്ല, നിങ്ങൾ കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവരാ. ഏത് ലേഖനങ്ങൾ പഠിക്കുമ്പോഴും ഈ ആശയത്തെ പഠിച്ചാൽ മനസ്സിലാകും. ഈ ലേഖനങ്ങളെല്ലാം എഴുതുമ്പോൾ കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചവരുമുണ്ട്, കർത്താവിന്റെ മനസ്സ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്, കർത്താവിന്റെ മനസ്സ് സ്വീകരിക്കേണ്ടിവരുമുണ്ട്. അപ്പൊ ഈ വളർച്ചയുടെ, ക്രിസ്തീയ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ എഴുതപ്പെടുന്നതാണ് ലേഖനങ്ങൾ. ഇവിടെയും ഒരുപക്ഷെ അങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി, മൂന്ന് തട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ സത്യം നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതുക, നിങ്ങൾ ന്യായവിധിയിൽ വിധിക്കപ്പെടേണ്ടിവരല്ല. കർത്താവിന്റെ മുമ്പിൽ ഇനി നിൽക്കുന്നത് പ്രതിഫലം വാങ്ങുവാനാണ്. ശരീരത്തിൽ ഇരുന്ന് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ടവരെ അവിടെ കൊണ്ട് മാനിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കീർത്തിചക്രയേക്കാൾ വലുത്, വീര്യചക്രത്തേക്കാൾ വലുത്, ഹല്ലേലൂയ, വലിയ പദവിയൊക്കെ തന്ന് കമാൻഡിങ് ഓഫീസേഴ്സിനെ മാനിക്കുന്ന പോലെ തന്നെ, കമാൻഡിങ് ഓഫീസേഴ്സിനെ മാനിക്കുന്ന പോലെ തന്നെ ഓരോ മാനങ്ങൾ തന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരെ മാനിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുമ്പോട്ട് വരിക. അതിനായിട്ടല്ലോ മരിച്ചവരെയും സുവിശേഷം അറിയിച്ചത്. മരിച്ചവരെയും എന്ന പദത്തിന്റെ വാച്യാർത്ഥം, രണ്ടാമത്തെ അർത്ഥം, ജീവിപ്പിക്കുന്ന, ജീവിച്ചിരിക്കുന്നവരെയും. അപ്പൊ ഇങ്ങനെ നമുക്കത് വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. ഇതിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും സുവിശേഷം അറിയിച്ചത്. എന്തിനു വേണ്ടിയാ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും സുവിശേഷം അറിയിച്ചത്?
ജഡസംബന്ധമായി
മനുഷ്യരെ പോലെ
വിധിക്കപ്പെടുകയും
ആത്മാവ് സംബന്ധിച്ച്
ദൈവത്തിനൊത്തവണ്ണം
ജീവിക്കുകയും ചെയ്യേണ്ടതിന്. എന്നോട് ചേർന്ന പദം ഒന്ന് പറഞ്ഞേ, ദൈവത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടതിന്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവിന് ഒത്തവണ്ണം ജീവിക്കേണ്ടത്,
കർത്താവിന് ഒത്തവണ്ണം.
ഹല്ലേലൂയ, കർത്താവിനെ പോലെ ജീവിക്കേണ്ടതിന്. ആ പദം ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ,
യേശുവിനെ പോലെ.
ഞാൻ അതിന്റെ ഇംഗ്ലീഷിലുള്ള വാക്യം ഒന്ന് വായിക്കാം. ഫോർ ദിസ് കോസ് വാസ് ദ ഗോസ്പൽ പ്രീസ്റ്റ് ഓൾസോ ടു ദം ദാറ്റ് ആർ ഡെഡ്. ഓക്കെ, ഗോസ്പൽ ഓൾസോ നീഡ് ടു പ്രീസ്റ്റ് ടു ദം that are dead. ഇനി അടുത്ത ഇംഗ്ലീഷിലെ പ്രയോഗം കണ്ടോടെ, that they might be judged according to men in the flesh. ജഡത്തിയിരിക്കുന്ന മനുഷ്യരെ പോലെ തന്നെ അവരും ജഡ്ജഡ് ആകാൻ വേണ്ടി സുവിശേഷം അവരെ അറിയിക്കേണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഭാഗം, but live according to God in the spirit. ദൈവത്തിനൊത്തവണ്ണം, ദൈവത്തെ പോലെ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുന്നവരാകാനാണ് നിങ്ങളെ സുവിശേഷം അറിയിച്ചത്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മാത്രം കൊള്ളുക. ഹല്ലേലൂയ, ദൈവത്തെ പോലെ നിങ്ങൾ ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് നിങ്ങൾ സുവിശേഷം കേട്ടത്. സുവിശേഷം നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം. സുവിശേഷം എന്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ഉള്ളതല്ല, സുവിശേഷം ദൈവത്തിന്റെ നിലവാരത്തിനൊത്തവണ്ണമാ. ആ സുവിശേഷത്തിന്റെ കേൾവിയാൽ ദൈവം എന്നെ എന്റെ നിലവാരത്തിൽ നിന്ന് തന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് കരമടിച്ചുകൊണ്ട് ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. ദൈവത്തെ പോലെ ഒന്ന് പറഞ്ഞോ, ഒന്ന് വായിച്ചോ ജോസ് ബ്രദറെ. ആ
ഇതിനായിട്ടാണല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്.
അവർ
ജഡസംബന്ധമായി,
ആത്മാവ് സംബന്ധമായി,
അവർ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം,
ദൈവത്തിനൊത്തവണ്ണം
ജീവിക്കുകയും ചെയ്യും.
ഹല്ലേലൂയ, ഇന്ന് ആത്മസംബന്ധമായി ഞാൻ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കാൻ കാര്യം ഈ സുവിശേഷത്തെ ഞാൻ അംഗീകരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിനൊത്തവണ്ണമുള്ള ഇതിനെ എല്ലാവരും ശ്രമിക്കുന്നത്. ബ്രദറെ, എനിക്ക് ദൈവത്തിനൊത്തവണ്ണം ഒരു ജീവിതം നയിക്കണം, ദൈവത്തിനൊത്തവണ്ണം. നിങ്ങളെ കൊണ്ട് ദൈവത്തിനൊത്തവണ്ണമുള്ള ജീവിതം നയിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ ദൈവത്തെ പോലെ ജീവിപ്പിക്കപ്പെട്ടവരാണ്, പുത്രനായ യേശുവിനെ പോലെ ജീവിപ്പിക്കപ്പെട്ടവരാണ്. ഓ ഹല്ലേലൂയ, ഞാൻ ഒന്ന് ഒന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അതൊന്ന് എഴുതണം, കാരണം ഒരു വലിയ ചിന്തയാണ്. ഇച്ചിരി സമയം എടുക്കുമെന്ന് തുറന്ന് കിട്ടാം, പക്ഷെ അതൊരു വലിയ ചിന്തയാണ്. ഹല്ലേലൂയ, ജഡത്തിൽ യേശു പാപം വഹിച്ച് മരിച്ചതുപോലെ, ജഡത്തിൽ പാപത്തെ വഹിച്ച്, പാപത്തിൽ മരിച്ചവരായിരുന്നു നിങ്ങൾ. എന്നാൽ ജഡത്തിൽ പാപം വഹിച്ച് മരിച്ച യേശു ആത്മാവിൽ ഉയർക്കപ്പെട്ടതുപോലെ, റോമർ ഒന്നിന്റെ അഞ്ച് പെട്ടെന്ന് വേണമെങ്കിലും ഒന്ന് എടുത്തു വായിച്ചു, അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവെടുത്ത് ദയവായിട്ട് നോക്കുക. റോമർ 1:5. ആ
ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയാണോ?
യേശുവിന്റെ രണ്ട് സംബന്ധം പറയുന്നേ, ജഡസംബന്ധം, ഇനി അടുത്തത് ആത്മസംബന്ധം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടവനാൽ അത്രേ ഞങ്ങൾ അവന്റെ നാമത്തിന് സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത്. അല്ലേ, കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത്. ഇവിടെ റോമാലേഖനം 1:5 അഞ്ചാം വാക്യത്തിൽ പൗലോസിലേക്ക് രണ്ടായിട്ട് തിരിച്ചു പറയുന്നു. ഒന്ന്, ജഡം സംബന്ധനായ യേശു, ആത്മസംബന്ധനായ ക്രിസ്തു. ജഡസംബന്ധനായ ക്രിസ്തു ജഡത്തിൽ പാപത്തെ വഹിച്ചു, ആത്മസംബന്ധനായ ക്രിസ്തു ദൈവത്തിന്റെ ജീവനാൽ ജീവിച്ചു. ഹല്ലേലൂയ, ഇതേ കാര്യം തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നിങ്ങളും ഞാനും. ആ നിങ്ങളും ഞാനും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചപ്പോൾ, ഓ കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വം കൊടുത്തു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ആ യേശുവിനാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഒന്ന് ചേർന്ന് പറഞ്ഞു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ആ ഉറക്കെ പറ, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ജഡത്തിൽ മരിച്ച യേശുവിനോടൊപ്പം പാപത്തിൽ മരിച്ചു കിടന്ന് നിങ്ങൾ മരിച്ചു, ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ നിങ്ങളും ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ആ ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിച്ചത് കർത്താവാണ്, കർത്താവിന്റെ വിശേഷമാണ്, കർത്താവിന്റെ വിശേഷമാണ് സുവിശേഷം. ആ സുവിശേഷം കേട്ടപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ, ആ ജീവിതം ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ ദൈവമേ, എൻ്റെ കഷ്ടമൊന്ന് മാറട്ടെ, എന്റെ വേദനയൊന്ന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷെ ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുവെങ്കിൽ നിങ്ങൾ പറയാൻ പോവുകയാണ്, കഷ്ടത്തെ മാറ്റുന്നവൻ ഞാനാണ്. ഓ ഹല്ലേലൂയ. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ സ്വർഗത്തിൽ നിന്നൊരു ശക്തി വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, ഓ ആ പദം പറഞ്ഞു സ്വീകരിച്ചു, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാണ്. ജഡം സംബന്ധിച്ച് മരിച്ച് ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യത്വത്തിൽ മരണം, ദൈവത്വത്തിൽ ഉയർപ്പ്, ദൈവത്വത്തിൽ ദൈവത്തെ പോലെയുള്ള ജീവിതം, ഇത് തന്നെയാണ് സംഭവിച്ചത്. മനുഷ്യത്വത്തിൽ ഞാനും നിങ്ങളും പാപത്തിൽ മരിച്ചവരായിരുന്നു. എന്നാൽ യേശു എന്ന ദൈവപുത്രന്റെ സുവിശേഷം, ദൈവപുത്രനായ യേശുവിന്റെ സുവിശേഷം, യേശു ദൈവമാണെന്നുള്ള സുവിശേഷം നിങ്ങൾ കേട്ടപ്പോൾ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവരായി. വാക്യം തൊട്ടോ, ആറാമത്തെ വാക്യം, നാലിന്റെ ആറ്. ഇതിനായിട്ടാണല്ലോ
മരിച്ചവരോടും സുവിശേഷം
അറിയിച്ചത്. അത് നല്ല നല്ല സരസമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വാക്കാ. ഇതിനു വേണ്ടിയാണല്ലോ, വേറൊരു ഉദ്ദേശം ഇല്ലല്ലോ, ഇല്ലല്ലോ. ഹലോ, വേറൊരു ഉദ്ദേശം ഇല്ലല്ലോ, ഇതിനു വേണ്ടിയാണല്ലോ, ഇതാണല്ലോ പ്രധാന ഉദ്ദേശം. എന്നതാ പ്രധാന ഉദ്ദേശം? എന്നതാ പ്രധാന ഉദ്ദേശം? ആത്മാവിൽ ദൈവത്തെ പോലെ, ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ്, ജീവിക്കുന്നവരാക്കിയതാണ് ഈ സുവിശേഷം നമുക്ക് ചെയ്ത വലിയ കാര്യം. സുവിശേഷത്തെ വിശ്വസിച്ച് അത്രയും പേരും ഉറപ്പിച്ച് കരമടിച്ച് സ്വീകരിച്ചോ, നിങ്ങൾ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുന്നവരാണ്. ഓ ഓ, ശക്തിയോടെ പോരാ പോരാ പോരാ, ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തെ പോലെ പറഞ്ഞു പറഞ്ഞു, ദൈവത്തെ പോലെ, ദൈവത്തെ പോലെ, ദൈവത്തെ പോലെ. രണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം 4:6 വലിയ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത് പ്രിയമുള്ളവരെ. ഏതനിൽ പഴക്കച്ചവടക്കാരന്റെ വേഷത്തിൽ ഇഴഞ്ഞു വന്ന പഴയ വാമ്പ് പറ്റിച്ചത് എങ്ങനെയാന്ന് എന്തു പറഞ്ഞാന്നറിയോ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ, അറിയാവുന്നവർ പറ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അന്ന് ഏദനിലെ ഇഴഞ്ഞു വന്ന പഴക്കച്ചവടക്കാരനായ പഴയ പാമ്പിന്റെ ശ്രമം, പഴയ പാമ്പ് വിളിച്ചു പറഞ്ഞത്, ആദമേ ഹവ്വായേ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, ദൈവത്തിനൊത്തവണ്ണം ഉള്ളവരാകും. ഹല്ലേലൂയ. പഴം തിന്നപ്പോ മരിക്കുക ചെയ്തെന്ന് നിങ്ങൾക്കറിയാം. ജീവിപ്പിക്കപ്പെട്ടവർ, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവർ ആത്മാവിൽ മരിക്കപ്പെടുകയാണ് പഴം തിന്നപ്പോൾ സംഭവിച്ചത്. ഹല്ലേലൂയ. എന്താണ് പഴം? അക്ഷരാർത്ഥത്തിൽ ആൾക്കാർ പറയുന്നത്, ആ പഴത്തിന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു, അതെന്തോ വിഷക്കായിരുന്നു, അതുകൊണ്ടായിരിക്കും. നോ, അതല്ല ഇവിടുത്തെ വിഷയം. ആപ്പിളോ ഓറഞ്ചോ ബദാമോ ഇത് എന്തോ ആയിക്കോട്ടെ, ആ പഴം, പഴമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ ആ പഴത്തിന് ഒരു പ്രത്യേക വർണ്ണന കൊടുക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. പഴം തിന്ന് അല്ല ഇവിടുത്തെ പ്രശ്നം, ആകാൻ വേണ്ടി ശ്രമിച്ചതാണ് അവിടുത്തെ പ്രശ്നം. ഇത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലുമാണ്. പിശാചു വന്ന് പറഞ്ഞു, ഹേ അല്ലല്ലല്ല, ഇത് തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകൂ. ആണ് എന്ന് ദൈവം പറഞ്ഞു, ആകേണം എന്ന് പിശാചു പറഞ്ഞു. ആണ് എന്ന് ദൈവം പറഞ്ഞതിൽ നിന്നാണ് ആകേണം എന്ന് സാത്താൻ പറഞ്ഞതിലേക്ക് വീണത്. വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്കാണ് വീണത്. ഹലോ, വിശ്വാസം എന്താണ്? ഞാനാണ് എന്നുള്ളതാണ്. പ്രവൃത്തി എന്താണ്? എനിക്ക് ആകേണം എന്നുള്ളതാണ്. ഹലോ, വിശ്വാസം എന്താണ്? എന്നെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവൃത്തി എന്താണ്? എനിക്ക് ആകേണം എന്നുള്ളതാണ്. സോ ആദം വീണത് ആ ഫ്രൂട്ടിനെ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്, ആ പഴമായി പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയേ. പഴമല്ല പ്രശ്നം ഉണ്ടാക്കിയേ. നോ, പഴത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. പഴത്തിന് യാതൊരു പ്രശ്നവും ഇല്ല. ദൈവം സൃഷ്ടിച്ചതിനെ നോക്കി ദൈവം പറഞ്ഞത് നല്ലതെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. പഴം സൃഷ്ടിച്ചപ്പോ ദൈവം കുറ്റാരോപിതനായിട്ട് അയ്യോ ഞാനത് സൃഷ്ടിച്ചു പോയല്ലോ ചീത്തയായതെന്നല്ല പറഞ്ഞേ. അതിനെ നോക്കിയിട്ട് ദൈവം നല്ലതെന്നാ പറഞ്ഞേ. പഴത്തിനല്ല ദോഷം, പഴം തിന്നുക എന്ന പ്രവൃത്തിക്കാണ് ദോഷം. ആ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താണ് എന്നുള്ളതിൽ നിന്ന് വീണാൽ മാത്രമേ ആകേണമെന്ന ആശയത്തിൽ വീഴാൻ ഒക്കുകയുള്ളൂ. ദൈവത്തിന്റെ കോപം ജ്വലിച്ചത് പഴം തിന്നു എന്ന പ്രവൃത്തിക്കല്ല. പുരുഷൻ ആദം പഴം തിന്നോണ്ടിരുന്നപ്പം ദൈവം പെട്ടെന്ന് ആദമേ എന്ന് വിളിച്ചു, പെട്ടെന്ന് ഇവിടെ നിന്നുപോയി. അതാ പുരുഷന്മാർക്കല്ല ഇവിടെ ആദം സാപ്പിൾ. നോ, അതല്ല അതിന്റെ ആശയം. പഴം തിന്നിടയ്ക്ക് ആദമേ നീ എവിടെ എന്ന് പെട്ടെന്ന് ദൈവം വിളിച്ചു, ആദം പിടിച്ചു നിർത്തി. അതാണ് ഇവിടെ ആദം സാപ്പിളായിട്ട് പുരുഷന്മാർക്കുള്ള. അവയ്ക്ക് ഒരു പ്രശ്നമില്ല, ആദ്യം പുള്ളിക്കാർ തിന്നിട്ട് പോയായിരുന്നു. എന്നോയ്ക്കെ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അത് പ്രത്യക്ഷമായി കാണാനില്ലെങ്കിലും ഇവിടെ നിങ്ങൾക്കൊക്കെ തള്ളിനിപ്പുണ്ടാവും. മിക്കവാറും പുരുഷന്മാർക്ക് തള്ളിനിപ്പുണ്ടാവും. എന്നാ പറഞ്ഞതിന്റെ അർത്ഥം, ഇതല്ല അവിടെ സംഭവിച്ചത്. ആ പഴമല്ല പ്രശ്നം. നമ്മളെല്ലാവരും പറയുന്നത് ആ പഴം കണ്ടോ ഞാൻ വിട്ടു നോക്കിയാനെ, പഴമല്ല പ്രശ്നം. ആ പഴം തിന്നണമെന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ചെയ്താവുക എന്ന ശ്രമമാണ് വീഴ്ചയുടെ കാരണം. ദൈവം പറയുന്നു നീ ആണ് തുടരുക. പിശാചി എന്ന് പറഞ്ഞ ആയിട്ടില്ല, ചെയ്താകണം. കാരണം ആണ് എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കും, ആകണം എന്ന് വിശ്വസിക്കുന്നവൻ ജഡത്തിൽ ആശ്രയിക്കും. ആകണമെങ്കിൽ ചെയ്യണമല്ലോ, ചെയ്യണമെങ്കിൽ ജഡത്തിൽ നിന്ന് വേണ്ട ചെയ്യാൻ. ജഡത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വാഴും. കരമടിച്ച് ഓ, ഈ മർമ്മം വലിയത്. വെളിപ്പെട്ട് കിട്ടിയവർക്കായി സ്തോത്ര. ജഡത്തെ ആശ്രയിക്കുന്നവൻ വീഴും, ദൈവത്തെ ആശ്രയിക്കുന്നവൻ വാഴും. അതുകൊണ്ടാ ജഡത്തെ ആശ്രയിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് മനുഷ്യൻ പറഞ്ഞു, മനുഷ്യനോട് ദൈവം പറഞ്ഞു, ആദമേ നീ സകലത്തിന്റെ മേലും വാഴും. കാരണം ദൈവം സൃഷ്ടിച്ചത് വാഴാൻ വേണ്ടിയാ, ഒന്നും ചെയ്തിട്ടല്ല. ദൈവം എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ട് ആദത്തോട് പറയുമായിരുന്നു, റൂൾ ഓവർ, റെയിൻ ഓവർ, സകലത്തിന്റെ മേലും വാഴുക. ഹല്ലേലൂയ. എന്നാൽ ആദം വീണപ്പോഴാണ് ആ വീഴ്ച വാഴ്ച, ആ വാഴ്ച വീഴ്ചയായി മാറിയത്. ആ വീഴ്ചയ്ക്ക് കാരണം ആണ് എന്ന ചിന്തയിൽ നിന്ന് ആകേണമെന്ന ചിന്തയിലേക്ക് പോയതാണ്. ഇന്നും എന്നും എല്ലാ കാലത്തും ഇത് തന്നെയാണ് വിഷയം. സുവിശേഷത്തിലും മിക്ക സുവിശേഷങ്ങളിലും ഇതാണ്, അത് ചെയ്യേ, ഇത് ചെയ്യേ, ഇതിവിടെ ചെയ്യേ, ഇവിടെ വന്ന് ചെയ്യേ, ഇത്ര പ്രാവശ്യം ചെയ്യേ. അത് തന്നെയാണ് വേറെ എപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കേൾക്കുന്ന സുവിശേഷം. ഇന്നടത്ത് വന്ന് ഇത്ര ദിവസം കുളിക്കേ, ഇത്ര ദിവസം നീന്ത്, ഇത്ര ദിവസം അത് ചെയ്യേ, ഇത്ര ദിവസം ഇത് ചെയ്യേ. ഇതല്ല സുവിശേഷം. നിങ്ങളെ കൊണ്ട് എന്നെങ്കിലും ചെയ്യിപ്പിക്കുന്ന അല്ല സുവിശേഷം. യേശു ചെയ്തതിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് സുവിശേഷം. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കാം, നിങ്ങളെ കൊണ്ട് കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന അല്ല സുവിശേഷം, അത് പ്രവൃത്തിയുടെ സുവിശേഷമാ. ഹല്ലേലൂയ. അത് ചെയ്യേ, ഇവിടെ ചെയ്യേ, ഇത് ചെയ്യേ, ഇത് അവിടെ വന്ന് ഇത് ചെയ്യേ. See, അതല്ല സുവിശേഷം. യേശു ചെയ്തതിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് സുവിശേഷം. റിയൽ ഗോസ്പൽ ഈസ് നോട്ട് വർക്ക്, റിയൽ ഗോസ്പൽ ഈസ് ഫെയ്ത്ത്. റിയൽ ഗോസ്പലിൽ പ്രൊഡ്യൂസ് ആകുന്നതും യഥാർത്ഥ സുവിശേഷത്തിൽ പ്രൊഡ്യൂസ് ആകുന്നതും വിശ്വാസമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കുണ്ടാകുന്നത് പ്രവൃത്തിയാലല്ല, യേശു ക്രൂശിൽ പ്രവർത്തിച്ച പ്രവൃത്തിയിലുള്ള വിശ്വാസത്താലാ. ഞാൻ മടങ്ങി വരട്ടെ, ദൈവത്തെ പോലെ ആക്കാം എന്ന് പറഞ്ഞാണ് ഏദനിൽ സാത്താൻ ആദത്തെയും ഹവയെയും വീഴ്ചത്. ഇവിടെ ഇതാ സുവിശേഷം. എവിടെ ആദം വീണോ അവിടെ നിങ്ങളെ പോക്കി നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇതാ ഗോസ്പെൽ, ഗോ ആൻഡ് സ്പെൽ ഗോസ്പെൽ. ഹല്ലേലൂയ. ഇവിടെ ഇതാ സുവിശേഷം. ആദം എവിടെ വീണോ അവിടെ നിങ്ങളെ ഉയർത്തി നിർത്തുന്നു. ഹല്ലേലൂയ. ആദം എവിടെയാ വീണേ? ആദം വീണത് പ്രവൃത്തിയില്ല, ആദം വീണത് ചെയ്തില്ല. എന്നാൽ ഇതാ നിങ്ങളോട് ഇനി ചെയ്യാൻ പറയൂ, അല്ല യേശു വന്ന് ചെയ്തേ. യേശു 3.5 കൊല്ലം ഭൂമിയിൽ വന്ന് മരണമാസ്വദിച്ച് ക്രൂശിലെ, ലോകത്തിൽ വെച്ചുള്ള കർത്താവിന്റെ ക്രൂശിലെ ജഡത്തിലുള്ള അവസാനത്തെ വാക്ക് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. കരമടിച്ചൊന്ന് ആഘോഷിച്ചേ. യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു, ക്രൂശിലെല്ലാം ചെയ്ത് കഴിഞ്ഞു, എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. സോ സുവിശേഷം വിളിച്ചത്, സുവിശേഷം വിളിക്കുന്നത്, സുവിശേഷം വിളിക്കേണ്ടിയത്. ഹല്ലേലൂയ. ആദം എവിടെ വീണോ, ആദം എവിടെ വീണേ? പ്രവൃത്തിയിൽ ആശ്രയിച്ച് ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആദം വീണത്. പക്ഷെ സുവിശേഷം 4:6 ഇതിനായിട്ടാ സുവിശേഷം അറിയിച്ചേ.
ഇതിനായിട്ടാണല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്.
ആ ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോ, സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോ അവർ ആത്മസംബന്ധമായി,
ആത്മസംബന്ധമായി
ദൈവത്തിനൊത്തവണ്ണം, ദൈവത്തെ പോലെ, ദൈവത്തിനൊത്തവണ്ണം,
ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ
ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ഇതിനു വേണ്ടിയാ സുവിശേഷം അറിയിച്ചത്. അവിടെ ആ പദത്തിന് അടിവരയിട്ട് ദൈവത്തിന് സമമായി പറഞ്ഞു. ഉറക്കെ പറ എല്ലാരും പറ ദൈവത്തിന്
സമനായി.
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ പറഞ്ഞ ആ പഴക്കച്ചവടക്കാരൻ വന്ന് പറഞ്ഞ അതേ പാദം തന്നെ എടുത്തിട അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. ചേർന്ന് പറഞ്ഞു ദൈവത്തെ പോലെ. എല്ലാരും പറ ദൈവത്തെ പോലെ. ഇല്ലല്ല പോരെ പോരെ ഉറക്കെ പറ ദൈവത്തെ പോലെ. അവർ ദൈവത്തെ പോലെ, ഞാൻ ദൈവത്തെ പോലെ. ഏദനിൽ എന്തായിരുന്നു വിഷയം? ഏദനിൽ എന്തായിരുന്നു വിഷയം അറിയാവുന്നവർക്കറിയാം. ഏദനിൽ എന്തായിരുന്നു വിഷയം? ഏദനിലെ വിഷയം ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. സുവിശേഷം ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയുള്ള ശ്രമമല്ല, ദൈവത്തെ പോലെ ആക്കിയത് കൊണ്ട് അവിടെ നിന്നുകൊണ്ടുള്ള പ്രവൃത്തിയാ സുവിശേഷം. ഞാൻ ആവർത്തിക്കാം, സുവിശേഷം ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല, ദൈവത്തെ പോലെ വിശ്വസിക്കുന്നവനെ ആക്കിയിട്ട് ദൈവത്തെ പോലെ ആയവൻ ആ ദൈവീകതയെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ സുവിശേഷത്തിലെ ജീവിതം, യേശുവിലുള്ള ജീവിതം. ഓ എത്ര പേർക്കത് മനസ്സിലായി, എത്ര പേർക്കത് മനസ്സിലായി. കരം അടിച്ചു എന്ന് യേശുവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അതൊന്ന് വീഴണമെന്ന് ഞാൻ ആശിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷം, സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ മെസ്സേജ് ഒരു നാൾ ഞാനും അപ്പനെ പോലെ വലുതാകുമെന്നല്ല, അമൂലിന്റെ പരസ്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാനും പാല് കുടിക്കും, അപ്പനെ പോലെ ഒരു നാൾ ഞാനും വലുതാകും, അപ്പനെ പോലെ ഞാൻ ഒരു നാളാകും എന്ന് പറയുന്നതല്ല സുവിശേഷത്തിന്റെ മെസ്സേജ്. അപ്പനെ പോലെ എന്നെ ആക്കിയത് കൊണ്ട്, സുവിശേഷത്തെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചാ, നിങ്ങളെ അപ്പനെ പോലെ നിങ്ങളെ ആക്കിയത് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ പ്രയോജനപ്പെടണം. ഇതാണ് സുവിശേഷം. ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം സ്നേക്ക് ആൻഡ് ലാഡർ അല്ല, ഏണിയും പാമ്പും അല്ല. ഏണിയും പാമ്പും കളി അറിയില്ലേ? ഒരു ഒരു ടെപ്പിക്കകത്ത് 5, 4, 3, 10, 8 എത്രയൊക്കെയാ? 6 ഉണ്ടല്ലേ. 6 നിതീഷ് പറഞ്ഞ 6 ഉണ്ട്. ഇനി 6 പറഞ്ഞില്ലെങ്കിൽ 6 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ആ കട്ട ഓർമ്മയില്ലേ? കട്ട വരണിക്കത്തിട്ട് കുലുക്കിയിട്ട് എടുത്തിടും. എടുത്തിട്ടിട്ട് 5 മുമ്പോട്ട് പോകുമ്പോൾ 57 എന്ന് പാമ്പ് വിഴുങ്ങി, 3 പോയി കിടന്നു. പിന്നെയും ഉരുട്ടി 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 48 48 എന്ന് മൂർഖം വിഴുങ്ങി, 2 പോയി കിടക്കും. ഹല്ലേലൂയ. പിന്നെയും ഉരുട്ടി 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 90 കയറും. 90 രാജവെമ്പാല വിഴുങ്ങും, ദേവൂണു താഴെ. ഹല്ലേലൂയ. 2 പോയി കിടക്കും. അവിടുന്ന് പിന്നെയും ഉരുട്ടി 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 ഒരു പരുവത്തിന് 92, 93, 94, 95 എന്ന് പിന്നെയും പാമ്പ് വിഴുങ്ങും, 1 പോയി കിടക്കും. ഉരുട്ടി 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 ഒരു നാൾ 100 ക്രിസ്തീയ ജീവിതം. 100 എന്നെ കൊണ്ട് ഇരുത്തിയിട്ട് പറയാ, ഇവിടുന്ന് ജീവിച്ചോ മോനെ, ഇവിടുന്ന് ജീവിച്ചോ മോനെ, ഇവിടുന്ന് ജീവിച്ചോ മോനെ, ഇവിടുന്ന് ജീവിച്ചോ മോനെ. യേശുവിനെ വിശ്വസിച്ചപ്പോഴേ യേശുവിനോടൊപ്പം എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി, സ്വർഗത്തിൽ ഇരുത്തിയിട്ട് താഴെ ഭൂമിയിൽ വിട്ടിരിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കൂടെ കൂടെ ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല, അത് എല്ലാവരുടെയും ഉള്ളത്തിൽ എഴുതണമെന്നാണ്. സാധാരണ നാം കേൾക്കുന്ന മെസ്സേജുകൾ, മെസ്സേജുകളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഓരോരുത്തർക്ക് കിട്ടിയ കൃപയ്ക്കൊത്തവണ്ണം അവരവർ ശുശ്രൂഷിക്കുന്നു. പക്ഷേ വലിയൊരു അപകടകരമായ ഒരു യാഥാർത്ഥ്യം, അപകടകരമായ ഒരു വിഷയം ഈ മെസ്സേജുകളിൽ ആൾക്കാരുടെ ഉള്ളത്തിൽ വീഴ്ത്തപ്പെടുന്നു. കർമ്മമാർഗേന മോക്ഷം എന്ന ആശയം, കർമ്മത്തിലൂടെ രക്ഷ എന്ന ആശയം. ഇതിനുവേണ്ടി അത് ചെയ്യേ, കമ്മലൂര്, മാലയൂര്, ഇതിനുവേണ്ടി ഷേവ് ചെയ്യേ, ഇതിനുവേണ്ടി പ്രത്യേക രീതി വസ്ത്രം ധരിക്കുക, ഇതെല്ലാം ദൈവം നോക്കും. കുറ്റിത്താടി പോലും പാടില്ല, ഓക്കെ, മീശയുടെ അഗ്രം പോലും പാടില്ല. കർത്താവിൻ്റെ നീളമൊക്കെ ദൈവം നോക്കും, കർത്താവിൻ്റെ നീളം നോക്കിയിട്ട് ദൈവം രക്ഷ തരും. എൻ്റെ പൊന്നെ, കർത്താവ് ഭൂമി വന്ന് തുടങ്ങിയത് ബാർബർ ഷോപ്പല്ല, സഭയാണ്. എത്ര പേര് മനസ്സിലാക്കുന്നത് അറിയില്ല. ഹല്ലേലൂയ. നോ, ഇത് എനിക്ക് മീശ പഠിച്ചാൽ കിട്ടുമായിരുന്നെങ്കിൽ എന്തിനാ മുന്നേ കർത്താവ് ഇവിടെ വന്നേ? ഞാൻ മീശ പഠിച്ചങ്ങ് നേടിയാൽ പോരായിരുന്നു? ഇത് ഞാൻ കമ്മലൂരിയ കിട്ടുമായിരുന്നെങ്കിൽ കർത്താവ് എന്തിനാ ഇവിടെ വന്ന് ഈ കഷ്ടം അനുഭവിച്ചേ? ഞാൻ കമ്മലൂരി അങ്ങ് നേടിയാൽ മതിയായിരുന്നല്ലോ. ഇത് അതുകൊണ്ടൊന്നും കിട്ടുന്നതല്ല, യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ കിട്ടുന്നതാ. ഇതാ സത്യ സുവിശേഷം. ഇതിനൊരു കർമ്മവും ഇല്ല, ഇതിനൊരു കർമ്മവും ഇല്ല, ഇതിനൊരു കർമ്മവും ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇതിന് യാതൊരു കർമ്മവും ഇല്ല, ഇത് വിശ്വാസ മാർഗമാ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞ ജീവിതമായത്, ഈ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നത് യേശുവിന്റെ ജീവനെ സ്വീകരിച്ചത് കൊണ്ടാണ്. ഇത് ഇവിടെ ഞാൻ വ്യക്തമായിട്ട് പറയാം, സുവിശേഷത്തിന്റെ ഗ്രാഫ് താഴെ നിന്ന് മേളിലോട്ടല്ല. റിയൽ ക്രിസ്ത്യൻ ലൈഫ് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി ടെലിവിഷൻ ചാനലുകളൊക്കെ സംസാരിച്ചിരുന്നു, ഇന്റർവ്യൂവിലും ഒക്കെ സംസാരിച്ചിരുന്നു. ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഗ്രാഫ് മേളീന്ന് താഴേന്ന് മേളിലോട്ടല്ല, മേളീന്ന് താഴേക്കാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ശേഷം താഴെ ഭൂമിയിൽ ഡ്യൂട്ടിക്ക് വേണ്ടി വിടപ്പെട്ടവരാണ് നിങ്ങൾ. അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാ, അല്ലാതെ ഇവിടുന്ന് ഉരുട്ടി 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 പാമ്പ് വിഴുങ്ങി പിന്നെയും ഉരുട്ടി പിന്നെയും പാമ്പ് വിഴുങ്ങി ഒരു നാൾ അവിടെ ചെല്ലുന്നവരല്ല നിങ്ങൾ. യേശുവിന്റെ കൂടെ പുതിയ ജീവിതം, ഓ കരമടിച്ച് ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് ഒന്ന് സ്വീകരിക്കാൻ തുടങ്ങിക്കുക ആ ജീവിതത്തെ. ഹല്ലേലൂയ. ഇതിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, എതിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, എന്തിനു വേണ്ടിയ സുവിശേഷം അറിയിച്ചേ, അതാ ഇവിടെ വായിക്കുന്നത്. ഇതിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, എന്തിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, നാം ദൈവത്തെ പോലെ
ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിതം ചെയ്യേണ്ടതിന് തന്നെ.
മൂന്ന് അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിനൊത്തവണ്ണം, ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കേണ്ടതിന് തന്നെ, ദൈവത്തെ പോലെ. ഇത് പഴക്കച്ചവടക്കാരന്റെ വഞ്ചനയല്ല, സുവിശേഷത്തിന്റെ സത്യമാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇത് ഏതെനി വന്ന പഴക്കച്ചവടക്കാരന്റെ വഞ്ചനയുടെ ലാഞ്ചന ചേർന്ന വാക്കുകളല്ല ഇത്, ഇത് സത്യവാനായ യേശുവിന്റെ സുവിശേഷത്തിന്റെ സത്യമാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ വഞ്ചനയുടെ ലാഞ്ചനയല്ല ഈ സുവിശേഷത്തിൽ പ്രകടമായിരിക്കുന്നത്. കബളിപ്പിച്ച കള്ളനായ സാത്താന്റെ കപട തന്ത്രമല്ല ഇത്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന് ഒരു ജീവൻ കിട്ടും, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്ന ജീവൻ. ആ ജീവനിൽ രാജാവിനെ പോലെ, ഓ കരമടിച്ച് ആ ജീവനിൽ തുടങ്ങി തുടങ്ങി തുടങ്ങി. ആ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, ആ അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ എന്ന് വിളിച്ച് ആ ജീവനെ സ്വീകരിക്കാൻ തുടങ്ങിക്കൂ, കർത്താവേ എന്ന് വിളിച്ച് ആ ജീവനെ സ്വീകരിക്കാൻ തുടങ്ങിക്കൂ. ഇതിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, ഏതിനായിട്ട് ആ സുവിശേഷം അറിയിച്ചേ, നാം ദൈവത്തിനൊത്തവണ്ണം, ഞാൻ ദൈവത്തിനൊത്തവണ്ണം,
ദൈവത്തെ പോലെ,
ദൈവത്തെ പോലെ,
എന്റെ ആത്മാവ് ദൈവത്തെ പോലെ, ദൈവം ആത്മാവായതുകൊണ്ട്
ആത്മാവിലുള്ള ദൈവത്തെ പോലെ,
ആത്മാവിലുള്ള ദൈവത്തെ പോലെ
ഞാൻ ജീവിക്കേണ്ടതിനാ എന്നെ സുവിശേഷം അറിയിച്ചേ. ഹല്ലേലൂയ. കരം ഉയർത്തി എന്നോടൊന്ന് പറഞ്ഞു, സുവിശേഷം,
സുവിശേഷം.
എന്നോട് ചേർന്ന് പറ സുവിശേഷം,
സുവിശേഷം.
രണ്ട് കരം ഉയർത്തി പറഞ്ഞാട്ടെ, സുവിശേഷം,
സുവിശേഷം.
ദൈവത്തെ പോലെ,
ദൈവത്തെ പോലെ
ജീവിക്കാൻ വേണ്ടി,
ജീവിക്കാൻ വേണ്ടി
ദൈവീക ജീവൻ,
ദൈവീക ജീവൻ
എന്നിൽ തന്ന,
എന്നിൽ തന്ന
സദ്വർത്തമാനമാണ്. പോരാ 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 പോരാ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുക, രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുക, സുവിശേഷം, ദൈവത്തെ പോലെ ജീവിക്കാൻ,
ദൈവത്തെ പോലെ,
ദൈവത്തിന്റെ ജീവനെ സ്വീകരിച്ച് ജീവിക്കാൻ,
ദൈവത്തിന്റെ ജീവനെ സ്വീകരിച്ച് ജീവിക്കാൻ
എനിക്ക് തന്ന,
എനിക്ക് തന്ന
വിശേഷമാണ് സുവിശേഷം. ഇതാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞൊന്നും പിടിക്കില്ല കേട്ടോ. ഇതിനായിട്ടാ മരിച്ചവരോടും, ഇതിനായിട്ടാ ഒന്ന് പറഞ്ഞോ, ഇതിനായിട്ടാ മരിച്ചവരോടും പറഞ്ഞോ, ഇതിനായിട്ടാ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും സുവിശേഷം അറിയിച്ചത്. എന്നതിനാ? ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം. ഓ ഒന്ന് പറഞ്ഞു, ദൈവത്തിനൊത്തവണ്ണം,
ദൈവത്തിനൊത്തവണ്ണം.
ഇന്ന് പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു ലിവിംഗ് സ്റ്റാൻഡേർഡിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. മറക്കരുത്, മടിക്കരുത്. ഈ തലത്തിൽ നിന്നുകൊണ്ട് ഇന്നു മുതൽ ഈ ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കോണം, ഈ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിക്കോണം. ഏത് തലത്തിൽ നിന്നുകൊണ്ടാണെന്നറിയോ? ദൈവത്തെ പോലെ. ദൈവം പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമോ അതുപോലെ ആധരം കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കാൻ, ആധരം കൊണ്ട് പറഞ്ഞ് സൃഷ്ടിക്കാൻ അധികാരമുള്ളവരാക്കി സുവിശേഷം നിങ്ങളെ മാറ്റിയിരിക്കുന്നു. മാറ്റും എന്നല്ല, മാറ്റിയിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ ഇതിനെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിക്കാട്ടെ. ബിസിനസ്സിനെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിളിച്ചു പറഞ്ഞാട്ടെ, കാണാൻ കൊതിക്കുന്നത് വിളിച്ചു പറഞ്ഞാട്ടെ. നിങ്ങളുടെ നാവിന് സൃഷ്ടിക്കുന്ന അധികാരമുണ്ട്, സൃഷ്ടിപ്പിന്റെ അധികാരമുണ്ട്. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. കാരണം സുവിശേഷത്തിലൂടെ, സുവിശേഷം, സുവിശേഷത്തിന്റെ നിലവാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അത് വേറൊന്നുമല്ല, സുവിശേഷത്തിന്റെ നിലവാരം യേശുവിന്റെ നിലവാരമാണ്. യേശുവിനൊത്തവണ്ണം എന്നെ നിങ്ങളെ വെത്തിച്ചിരിക്കുന്നു. അതിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. അതിൽ വളരുവാനായി ഒരു നിമിഷം നമ്മെ വിധേയപ്പെടുത്താം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേണമെങ്കിൽ ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നാം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. ഈ പ്രാർത്ഥനയുടെ സമയത്ത് അനേക മക്കളുടെ മേൽ ദൈവശക്തി പാഞ്ഞിറങ്ങുന്ന മിനിറ്റുകളാണിത്. മരണം മാറി ജീവൻ വ്യാപരിക്കുന്ന മിനിറ്റുകളാണിത്. അക്ഷരാർത്ഥത്തിൽ ദൈവീക ജീവന്റെ അഭിവൃദ്ധി ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കുന്ന മിനിറ്റുകളാണിത്. കർത്താവേ എന്ന് വിളിച്ച് സുവിശേഷത്തിനകത്തുള്ള ജീവനെ സ്വീകരിക്കുവാൻ ടെലിവിഷനിലൂടെ ആകട്ടെ എന്നെ കേൾക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ സ്വസ്ഥാനങ്ങളിൽ നാം ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഒരേ സുവിശേഷം രണ്ടു കൂട്ടരെ അറിയിച്ചത് ഞങ്ങൾ പാപസംബന്ധമായി മരിച്ചവരായി, പാപത്തിന് മരിച്ചവരായി, ദൈവത്തിന് ദൈവീക ജീവനെ സ്വീകരിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് ഈ സുവിശേഷം ഞങ്ങളെ അറിയിച്ചതെന്ന് ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സുവിശേഷം കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഞങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഈ സുവിശേഷം ഞങ്ങളെ അറിയിച്ചവർക്കായിട്ട് ഈ സമയത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദുവായ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിക്കായി, കുരിശിലെ ത്യാഗ മരണത്തിനായി, ദിവ്യ ബലിക്കായി നന്ദി യേശു. ഇന്ന് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പോലെയുള്ള ജീവിതം, ദൈവത്തിനൊത്തവണ്ണമുള്ള ജീവിതം എനിക്ക് അന്യമാണ് എന്ന് ചിന്തിക്കുന്നവർ അവർ തിരിച്ചറിയട്ടെ. സുവിശേഷം അവരെ പൊക്കിയെടുത്ത് ഈ തട്ടിൽ നിർത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവിനാൽ എൻ്റെ മക്കൾ നിറയട്ടെ. അതിനായിട്ട് നന്ദി. ഈ സമയത്ത് തന്നെ രോഗികൾ കൂട്ടമായിട്ട് സൗഖ്യമാവട്ടെ. ഇന്ന് രോഗത്തെ നോക്കി ചിലരെങ്കിലും വിളിച്ചു പറയട്ടെ, ഞാൻ സ്വർഗീയനാകയാൽ ഈ ഭൗമിക രോഗത്തിന് എൻ്റെ മേൽ വാഴുവാൻ അധികാരമില്ല. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനായി ദൈവം എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുക. സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ധാരാളം കൃപ ഈ പ്രഭാതത്തിൽ, ഈ രാത്രിയിൽ നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞിറങ്ങി വരുമാറാകട്ടെ. അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ രണ്ടും ചേർത്തടിച്ച് സർവശക്തന്, ചേച്ചി വരിക വരിക. എന്താ നിങ്ങളുടെ പേര്?
ആനന്ദി.
മകളെ, നീ അവിടെ നിൽക്കുമ്പോൾ യേശു നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മകളുടെ തലയുടെ ഈ രണ്ട് സൈഡിലും ഒരു 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 പ്ലെയർ വെച്ച് അമക്കുന്നത് പോലെ, ഒരു വസ്തു വന്ന് അമക്കുന്ന പോലെ, ഒരു ഒരു വസ്തു വന്നിങ്ങനെ ഇടിക്കുന്ന പോലെ അതികഠിനമായ വേദന ഇവിടെ ഉണ്ട് എന്ന് കർത്താവ് വെളിപ്പെടുന്നു. ശരിയാണോ ഞാൻ ഈ
പറയുന്നത്?
എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? എത്ര വർഷമായി? ചെറുപ്പം മുതലുണ്ട്. ഓ മകളെ, യേശു നിന്നെ സൗഖ്യമാക്കുക. അപ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ ഈ ടമിയില്, വയറ്റില്, വയറിനടിയില്, ഈ സൈഡില്, ഈ സൈഡിൽ നിന്ന് ദാ ഒരു ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കട്ടി, ഒരു മുഴ യേശു വലിച്ചു പറിച്ചു കളയുന്നു. ഓ, ഈ മകളുടെ മേൽ ദൈവശക്തി അടിക്കുന്നു. അണ്ടേ, ആ ബാധ ഒഴിഞ്ഞു പോകുന്നു. ഇറങ്ങിപ്പോ, ഇറങ്ങ. ഇതാ വിട്ടുപോകുന്നു. നിങ്ങൾ കണ്ടോണം, 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 ഈ ശരീരത്തിൽ നിന്ന് ഇളകി പോവാ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അഴിഞ്ഞുപോട്ടെ, അഴിഞ്ഞുപോട്ടെ, അഴിഞ്ഞുപോട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിപ്പിടി, ഇങ്ങോട്ട് മാറ്റിപ്പിടി, ഇങ്ങോട്ട് മാറ്റിപ്പിടി. ഇറങ്ങുക. അത് നിങ്ങൾ കണ്ടേ, അത് നിങ്ങൾ കണ്ടേ, അത് ആ പിശാജ് ഇറങ്ങുക ആ ശരീരത്തിൽ നിന്ന്. ആ സാത്താൻ ഇറങ്ങുക ആ ശരീരത്തിൽ നിന്ന്. ഓ, ആ അന്ധകാര ശക്തി ആ ശരീരത്തിൽ നിന്ന് ഇളകുക. നിങ്ങൾ കണ്ടോ, കണ്ടോ, കർത്താവിന്റെ നാമത്തിന്റെ ആ മഹത്വം ഈ ശരീരത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സാത്താനെ, മതി, ഈ മകൾക്ക് സർജറി വേണ്ട. ആ ആ സർജറി വേണ്ട. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇവളെ മതിയായതാണ് വിടുവിക്കാൻ, ഈ മകളെ മതിയായതാണ് വിടുവിക്കാൻ. ഇറങ്ങി വാ, ഇറങ്ങി വാ. പിടിച്ചോടെ. Get out. അഴിഞ്ഞു പോവാ ശരീരത്തിൽ, ശരീരത്തിൽ നിന്ന് വിട്ടുപോവാശുവിന്റെ നാമത്തിൽ. അത് അത് പൂർണ്ണമാകുന്നു, അത് പൂർണ്ണമാകുന്നു കേട്ടോ. കണ്ടോണേ, കണ്ടോണേ, അത് പൂർണ്ണമാകുന്നു. Get out. Get out in Jesus. Oh, get out in Jesus. Get out in Jesus. ഇറങ്ങിപ്പോ ശരീരത്തിൽ നിന്ന്, ഇറങ്ങിപ്പോ ശരീരത്തിൽ നിന്ന്, ഇറങ്ങിപ്പോ ശരീരത്തിൽ നിന്ന്, ഇറങ്ങിപ്പോ. വലിയ രക്ഷ വ്യാപനം. Get out. ആ മകളെ യേശു വിടുവിച്ചു കഴിഞ്ഞു, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മാത്രം
നന്ദി യേശുവേ.
എത്ര നാളായി ഈ വയറ്റിലെ ഇത് പ്രത്യക്ഷപ്പെട്ടിട്ട്?
3 വർഷമായിട്ടുണ്ട്.
3 വർഷമായി. അതിങ്ങനെ തൊടുമ്പോ അറിയാം. ഓ എന്റെ മകളെ, ഓറഞ്ചിന് അത്രയും വലിപ്പം ഉണ്ടായിരുന്നു അല്ലേ? യേശുനാഥൻ അതിനെ എടുത്തു കഴിഞ്ഞു. വിശ്വസിക്കുക, വിശ്വസിക്കുക, കർത്താവ് അതിനെ എടുത്തു കഴിഞ്ഞു. യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിച്ച് ഇവരെ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വന്നേ. എന്നാ പേര് പറഞ്ഞേ?
ആനന്ദി.
തമിഴാണോ?
തമിഴ്.
തമിഴ് തന്നെ. ആനന്ദി നോക്കിയോ? ഉണ്ടോ അവിടെ?
ഇല്ല, ഇല്ല.
വേദന ഉണ്ടായിരുന്നതിന്? വേദനയില്ല,
വേദനയില്ല.
കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ മഹത്വം കൊടുക്കുക. ഓറഞ്ച്. ഓ സന്തോഷത്തോടെ പോവുക ആനന്ദി. അവള് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വിടുതൽ പ്രാപിച്ചു. ഓ എന്നിട്ട് ഈ മകളുടെ നട്ടല് സൗഖ്യമാകുന്നതായിട്ട് കർത്താവിനെ കാണിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചൂടുന്നിറങ്ങുന്ന ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. നട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ഇറങ്ങിപ്പോന്നു. Get out in Jesus name. യേശുവിന്റെ നാമത്തിൽ നട്ടല് സൗഖ്യമാവുന്നു, നട്ടല് സൗഖ്യമാവുന്നു. നിങ്ങൾക്ക് നട്ടലിന്റെ പ്രയാസം?
5 ദിവസമായിട്ട് ഭയങ്കരമായ വേദനയാണ്. എനിക്ക് നേരത്തെ ഡിസ്കിന് അകൽച്ചയുണ്ട്. അകൽച്ചയുള്ള ഡോക്ടർ പറഞ്ഞതാ, ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ 5 ദിവസം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. വീട്ടിൽ കരച്ചില്ല, ചേച്ചി അമ്മയൊക്കെ വന്നാ തടവി തരുന്നേ എനിക്ക്.
ഓ എന്റെ മകളെ, അത് യേശുനാഥൻ എടുത്തു മാറ്റിയിരിക്കുന്നു, നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. കർത്താവിന്റെ രക്തം നിന്നെ വിടുവിച്ചിരിക്കുന്നു. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ ഒന്ന് നോക്കിക്കേ, കുനിഞ്ഞ് നിവർന്നു നോക്കിക്കേ, പല ആവർത്തി ഒന്ന് ചെയ്തു നോക്കിക്കേ. ശരിക്കും നോക്കാൻ ചിട്ടാ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശു സൗഖ്യമാക്കുന്നു. മോളെ യേശു എന്ന് വിളിച്ചോ നീ. അവിടെ നിന്നു, അവിടെ നിന്നു, അവിടെ അവിടെ നിന്നു. കർത്താവിന്റെ സ്പർശനം അവിടെ മേൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവള് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരു നിഴൽ ആ ശരീരത്തിൽ നിന്നൊഴിയുന്നു. ഈ കുഞ്ഞിനെ വിട്ടുപോ, ഇറങ്ങ. ഇവിടെ ശരീരം യേശുവിന്റെ മന്ദിരമാണ്. ഇതിനകത്ത് രോഗത്തിനല്ല യേശുവിന് അധികാരം. അതെ, കർത്താവിന്റെ ശക്തി അവിടെ മേൽ അടിക്കുന്നു, ദൈവശക്തി അടിക്കുന്നു. അഴിയുന്നു, ഇറങ്ങിപ്പോവുക. ഭയത്തിന്റെ തടവറയിൽ നിന്ന് ഇവൾ രക്ഷ പ്രാപിക്കുന്നു. പേടിയിൽ നിന്ന് ഇവൾ രക്ഷപ്പെടുന്നു. വർഷങ്ങൾ കൊണ്ട് ഇവൾ ഭയത്തിന്റെ അടിമത്തത്തിലാണ്. ശരിയല്ല ഞാൻ ഈ പറയുന്നേ, ശരിയല്ല ഞാൻ ഈ
പറയുന്നേ.
വിടുതൽ പ്രാപിച്ചു, കർത്താവ് നിന്നെ വിടുവിച്ചോണ്ടിരിക്കുക. യേശുവിന്റെ മഹാരക്ഷ നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഓരോ മക്കളും വിളിച്ചോ, ബ്രദറെ ബ്രദറിനെ വിശ്വസിക്കാൻ കഴിയുമോ? കർത്താവ് നിങ്ങളെ ഇപ്പൊ സ്പർശിക്കാൻ പോവുക. രണ്ടിടത്ത് ദൈവിക സ്പർശനം ഇപ്പൊ ഉണ്ടാവും. ഒന്ന് നിങ്ങളുടെ നെഞ്ചില, രണ്ട് നിങ്ങളുടെ വയറ്റില. ഇവിടെ രണ്ടിടത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി. ശരിയാണോ ഞാൻ ഈ
പറയുന്നത്?
തന്നെ എന്ന് പറഞ്ഞ ഒറ്റയ്ക്കെന്നോ? രണ്ടിടത്തും ഉണ്ട്. ഓ ഹല്ലേലൂയ. നിങ്ങളൊരു ഹാർട്ട് പേഷ്യന്റ് ആണോ?
തന്നെ.
കർത്താവിന്റെ ശക്തി വന്ന് അടിക്കാൻ പോവാ. കണ്ണു തുറന്നോ, ഇവിടെ നോക്കിയോ, പവർ ഇപ്പൊ വന്ന് അടിക്കും. കർത്താവിന്റെ മഹാശക്തി ശരീരത്തിലേക്ക് വന്ന് കയറും. ഈ മകനെ ഇന്ന് പുതിയ പുതിയ ജീവൻ കയറുന്നു, ന്യൂ ലൈഫ് കയറുന്നു, പുതിയ ജീവൻ കയറുന്നു. സ്വീകരിച്ചോ. അത് വരുന്നു. നിങ്ങളുടെ ഹാർട്ടിൽ സർജറി നടക്കുന്നു. ടച്ച് ഓഫ് ജീസസ്. അഴിയുന്നു, നെഞ്ചിൽ നിന്ന് അഴിയുന്നു, ഉദരത്തിൽ നിന്ന് അഴിയുന്നു. ഹാർട്ട് ബ്ലോക്കുകൾ മാറുന്നു. പമ്പിങ് എല്ലാരും കണ്ടേ. ആ മനുഷ്യന്റെ മേൽ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചോ. ഇറങ്ങിപ്പോ. മരണം മാറിപ്പോ. ഈ നെഞ്ചിലേക്ക് ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. മരണം മാറിപ്പോ. അറ്റാക്ക് വന്ന ചാകണ്ടവനല്ലത്. ഉയർത്തെഴുന്നേറ്റ യേശു. ഓഫ് ഒഴിയുന്നു, ആ ബാധ ഒഴിയുന്നു. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, കം ഔട്ട്, പുറത്തു വാ. ഓഫ് വലിയ ദൈവശക്തി ഈ ഒരു പോർഷനെ മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇവിടേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിളിച്ചോ ഇപ്പൊ യേശുവേന്ന് വിളിച്ചോ. ഓ കർത്താവിന്റെ മഹാശക്തി അടിക്കുക കേട്ടോ. ഉദരത്തിലേക്ക് അത് കയറുക. ജീവൻ, ദൈവിക ജീവൻ പ്രവഹിച്ചിറങ്ങട്ടെ. കഴിഞ്ഞു ബ്രദറെ. ഏത് ഹോസ്പിറ്റലിലെ ചികിത്സയില്ല നിങ്ങൾ?
മെഡിക്കൽ കോളേജിൽ.
ഏത് മെഡിക്കൽ കോളേജ്?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു.
ടി വി കൂടെ കണ്ടാണ് വന്നത്.
നിങ്ങൾ സൗഖ്യമായി. ഹാർട്ട് ബ്ലോക്കിനെ യേശു തുറത്തു കഴിഞ്ഞു. യേശുവിന്റെ നാമം. 24 വർഷം കൊണ്ട് നിങ്ങളുടെ നട്ടലിന് പ്രയാസമുണ്ടോ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അത് സൗഖ്യമായി കഴിഞ്ഞു. വളഞ്ഞോ, നിവർന്നോ, തല ആവർത്തിച്ചു മുട്ടുമടങ്ങാതെ നിലത്ത് കൈകുത്തിക്കോ. മുട്ടൊട്ടും മടങ്ങാതെ നിലത്ത് കൈ കുത്തിക്കോ. മുട്ട് ഫുള്ള് ഉള്ളിലോട്ട് പോട്ടെ. ഇങ്ങനെ കുത്തിക്കോ. കുത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് കുത്താൻ പറ്റുന്നില്ല.
കുഴപ്പമില്ല. സൗഖ്യം.
25
വർഷത്തിന് മുൻപ്.
25 വർഷമായിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല.
പറ്റൂല.
ഒന്നുകൂടെ ബെൻഡ് ചെയ്ത് കാണിച്ചേ. കാണട്ടെ.
കുഴപ്പമില്ല.
25 വർഷത്തിന് ശേഷം പുറകോട്ട് ബെൻഡ് ചെയ്ത് സ്പൊങ്ങിച്ചാടിക്കേ.
കുഴപ്പമില്ല.
25 വർഷം
ആയി
കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിനെ. എന്നയാളുടെ പേര്?
സോഫി.
നീ മക്കളെ പ്രസവിക്കാൻ പോവുക. അതിനെന്തെല്ലാം തടസ്സമുണ്ടോ അത് മുഴുവൻ ഇപ്പൊ അഴിയും. മൂന്ന് വിഷയങ്ങൾ ഇവിടെ ശരീരത്തിലുണ്ട്. ഒന്ന് ഒവേറിയൻ സിസ്റ്റ് ആണ്. ഓവറിയിലെ കുട്ടിക്കുരുക്കൾ സിസ്റ്റുകളുണ്ട്. നമ്പർ 1. നമ്പർ 2, ഹോർമോൺ ഇംബാലൻസ് ഈ ബോഡിയിലുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്. 3, ഇതുകൊണ്ടെല്ലാം ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ആണ് ഇവർക്ക്. ഇത് മൂന്നും ഈ സമയത്ത് സൗഖ്യമാകുന്നു. യേശുനാഥൻ സൗഖ്യമാകുന്നു. സ്വീകരിച്ചോ. അവളെ പിടിച്ചോണം. അവളുടെ മേൽ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. കർത്താവിന്റെ വലിയ മഹത്വം അടിച്ചോണ്ടിരിക്കുക. ശക്തി ഇറങ്ങാൻ പോവാണ്, ശക്തി ഇറങ്ങാൻ പോവാണ്. Touch of Jesus. ഈ മകന്റെ മേലേക്ക് അത് അടിക്കട്ടെ. തലമുറകൾ പുറത്തു വരട്ടെ. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഇവർ പെരുകട്ടെ. ആ ദാ ഈ ശരീരത്തിൽ നിന്ന് ഇളകി തുടങ്ങി. ഈ മകളുടെ മേൽ നിന്ന് വിട്ടുപോയി തുടങ്ങി. കർത്താവ് ഈ മകളെ വിടുവിച്ചു തുടങ്ങി. കർത്താവിന്റെ മഹാരക്ഷ ഈ മകളുടെ മേൽ അടിച്ചു. ഓ കണ്ണടച്ചോ. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇവളുടെ പാപവും വഹിച്ചതാണ്. അതുകൊണ്ട് ഇനി മേലാൽ ഇവൾക്ക് ഈ അസ്വസ്ഥതകളൊന്നും ഈ ശരീരത്തിൽ വേണ്ട. സന്താന പുഷ്ടിയുള്ളവളാ ഇവൾ പെരുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ചെയ്തു കഴിഞ്ഞു സാർ, നിങ്ങൾ വിശ്വസിക്കുക. അടുത്ത കൊല്ലം മീറ്റിങ്ങിന് 10 മാസത്തിന് മുമ്പ് ആ മീറ്റിംഗിൽ നടുവിന് കൈ കൊടുത്തു വരും. 10 മാസം കഴിഞ്ഞിട്ട് ഇനി കൊല്ലത്ത് മീറ്റിംഗ് നടക്കുന്നതിന് കൊച്ചിനെ എടുത്തുകൊണ്ട് വരും. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. യേശു അത് ചെയ്തു കഴിഞ്ഞു. വിശ്വസിക്കുക, യേശു അവർക്ക് വേണ്ടി അത് ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു. മാരേജ് കഴിഞ്ഞ് 4 ഇയേഴ്സിന് ശേഷമാണ് അറിയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന്. ട്രീറ്റ്മെന്റിന് പോകാൻ ഒത്തിരി പറഞ്ഞു. ട്രീറ്റ്മെന്റിന് പോകാൻ കർത്താവ് പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. 3 ഹോസ്പിറ്റലുകൾ പറഞ്ഞു കുഞ്ഞിനെ ദത്തെടുത്തോളാൻ. കോട്ടയത്തെ കാരിത്താസ് ഹോസ്പിറ്റൽ, ഭാരത് ഹോസ്പിറ്റൽ, മെഡിക്കൽ സെന്റർ, 3 ഇടത്തെയും ഗൈനക്കോളജിസ്റ്റുകൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. എന്റെ കൊച്ച 1st ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നു. യേശു ജീവിക്കുന്നു. ചേച്ചി എന്നാ സൗഖ്യമാ കർത്താവിൽ നിന്ന് ചോദിക്കുന്നത്? ഇപ്പൊ അത് വന്നുകൊണ്ടിരിക്കുക. ചോദിക്ക, അവർക്ക് എന്താ സൗഖ്യമാ ചോദിക്കുന്നത്? അവർക്കത് ലഭിക്കുകയപ്പോ, അവർക്കത് ലഭിക്കുകയപ്പോ. വീട്ടിലത് വരികയായപ്പോ അത്ഭുതത്തിന്റെ പ്രവൃത്തി അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുക. അവരുടെ കുടുംബത്തിൽ നിന്നൊരു ശാപം ഒഴിഞ്ഞു പോവുക. അവരുടെ വീട്ടിൽ നിന്നൊരു കേഴ്സ് ഒഴിഞ്ഞു പോവുക. അവരുടെ വീട്ടിൽ നിന്നൊരു ശാപം ഒഴിഞ്ഞു പോവുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നാട്ടോ അവരെ. എത്ര അധ്വാനിച്ചാലും ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ കർത്താവിന്റെ ശക്തി അടിക്കുക കേട്ടോ. ഓഫ് ഉയർത്തെഴുന്നേറ്റവനെ, ഓ ഉയർത്തെഴുന്നേറ്റവനെ യേശുവേ, ഈ മകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ആ ദൈവിക ജീവൻ അവളുടെ നട്ടിലേക്ക് തുളച്ചു കയറുന്നു. ശക്തി 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 ഓ ശക്തി ശക്തി ഇറങ്ങി വരുന്നു. സൗഖ്യമാകുന്നു. അത് വലിയ സൗഖ്യമാണ്. വിളിക്കുക യേശുവേ എന്ന് വിളിക്കുക. എല്ലാരും വിളിക്കുക. ഒരു സൗഖ്യം ചോദിക്കുന്നെങ്കിൽ
രക്ഷിതാവേ, യേശുവേ, രക്ഷകനെ, യേശുവേ,
കൃപയാണ്. എത്രാമത്തെ ക്ലാസ് മാലാണ്?
8th ക്ലാസ് പഠിക്കുമ്പോ തുടങ്ങി.
എങ്ങനെയാ പ്രശ്നം ഒന്ന് പറഞ്ഞേ. ടോയ്ലറ്റ് ടെൻഡൻസിയാ. ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ്.
പരീക്ഷ എഴുതത്തില്ലായിരുന്നു. ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ജോലി
സൗഖ്യമായി. ഉയർത്തെഴുന്നേറ്റ യേശുനാഥ, എന്നെ കൊണ്ട് ഇത് പറ്റിയല്ല, ഈ മകനെ സൗഖ്യമാക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല, പക്ഷെ അങ്ങേക്ക് കൊണ്ട് പറ്റും, അങ്ങേക്ക് ഈ മകനെ സൗഖ്യമാക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ ആ ദൈവിക ജീവൻ പാഞ്ഞിറങ്ങട്ടെ, ആ ദൈവിക ജീവൻ പാഞ്ഞിറങ്ങട്ടെ, ഇതിനകത്തേക്ക് അത് വ്യാപരിക്കണം. ഇനി അത് വേണ്ട, ഇന്നിപ്പോൾ തന്നെ ആ മകൻ സൗഖ്യമാവട്ടെ. കൃപയാണേ യേശുവേ ചേർന്നാണ്.